السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് അൽ മുവത്ത എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം, ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥത്തെ സംബന്ധിച്ച് കേൾക്കാത്ത ആരുണ്ടാവില്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുനനുകളെക്കുറിച്ച് പറയുമ്പോൾ, അതിൽ പ്രത്യേകിച്ചും അഹ്കാമുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ധാരാളമായി പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് മുവത്ത എന്ന ഗ്രന്ഥം. അപ്പൊ എന്താണ് ആ ഗ്രന്ഥത്തിന്റെ സവിശേഷതകൾ, അതിന്റെ ഫളായിലുകൾ, അതിന്റെ അഹമ്മിയത്ത്? എന്തുകൊണ്ടാണ് മറ്റു ഹദീസ് ഗ്രന്ഥങ്ങൾക്കിടയിൽ ഇത്രത്തോളം ഒരു പ്രാധാന്യം മുവത്തക്ക് കൈവരാനുള്ള കാരണം എന്താണ്? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും അസഹായിട്ടുള്ള കിതാബ് അത് അൽ മുവത്ത എന്ന ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ ആസറിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം വരെ ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഗ്രന്ഥത്തിന്റെ ഫലായിലുകളെ സംബന്ധിച്ച് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ പറഞ്ഞത് എന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ആരാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി ആണ് അൽ മുവത്ത എന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതിന്റെ മുഅല്ലിഫ് ആരാണ്? ഇമാം മാലിക് ഇബ്നു അനസ്. അനസ് എന്നുള്ളത് സ്വഹാബിയാണ് എന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കരുത്. സ്വഹാബിയായ അനസിന്റെ മകനല്ല മാലിക്. ഇമാം മാലിക്കിന്റെ ചരിത്രം സ്വാഭാവികമായിട്ടും നമ്മൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ മുഅല്ലിഫിനെ കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിഷയം ഒരിക്കലും അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ സിഹാഹു സിത്തനെ കുറിച്ച് പറഞ്ഞു. ആ ആറെണ്ണത്തിന്റെ ഗ്രന്ഥകാരന്മാരെ കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം, മണിക്കൂറുകൾ, ദിവസങ്ങൾ നമുക്ക് വേണ്ടിവരും. അപ്പൊ അത് നമ്മൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഈ പറയപ്പെട്ട അനസാരാണ്, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര, അദ്ദേഹത്തിന്റെ ഇൽമിയായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹം ഹദീസ് ശേഖരിച്ചത്. അത് ചില വിഷയങ്ങൾ ഈ മുഅത്ത പരാമർശിക്കുമ്പോൾ കടന്നു വരുന്നുണ്ട്. അത് നമ്മൾ മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാവുന്നതാണ് ഇൻഷാല്ലാ. അപ്പൊ ഇമാം മാലിക് അറിയപ്പെട്ട നാല് മദ്ഹബുകൾ, ആ നാല് മദ്ഹബിന്റെ ഇമാമികളിൽ അല്ലെങ്കിൽ അല്ല ഇമ്മത്തുൽ അറബ, ആ നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് ആര്? ഇമാം മാലിക്, മാലിക് ഇബ്ൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് അൽ മുവത്ത എന്ന ഗ്രന്ഥം. അദ്ദേഹം ജനിക്കുന്നതും മരിക്കുന്നതും മദീനത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് മുവത്തത്ത്. അതിലൊന്ന്, അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം അതിന് തെളിവായിട്ട് കൊണ്ടുവരാറുള്ളത് മദീനക്കാരുടെ അമലുകളാണ്. ഒരു ഹദീസ് വിശദീകരിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറയും അലൈഹി അമലുൽ മദീന, ഇതാണ് ആ വിഷയത്തിൽ മദീനക്കാരുടെ അമല്. അത് പല സന്ദർഭത്തിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം തെളിവുകളാകും, തെളിവുകളാണോ അല്ലേ? കാരണം മദീനക്കാരുടെ അമൽ എന്ന് പറയുമ്പോൾ സഹാബത്തിന്റെ കേന്ദ്രമാണ്, അത് സഹാബത്ത് ജീവിച്ചൊരു കേന്ദ്രമാണ്. അപ്പൊ അത് വേറൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹിജ്റ വർഷം 93 അദ്ദേഹത്തിന്റെ ജനനം. 179 അദ്ദേഹം മരണപ്പെടുന്നത്, മദീന വെച്ച് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. 179 ഹിജ്റ വർഷം 93 അദ്ദേഹം ജനിച്ചു. ഹിജ്റ വർഷം 179 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതിനിടക്കാണ് അദ്ദേഹം അൽ മുവത്ത എന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത്. ഇമാം മാലിക് ആരാണ്? ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്വഹാബിയല്ല എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം താബിയാണോ അതല്ല തബഉ താബിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആളാണോ അതല്ല ആ കാലഘട്ടത്തിന് ശേഷം വന്ന ആളാണോ? ആരാണ് യഥാർത്ഥത്തിൽ ഇമാം മാലിക് ഇബ്ൻ അനസ്? നിലയിലപ്പെടുന്ന ആളാണ് അദ്ദേഹം, തബഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. ആര്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. തബഉ താബിഈയാണ് ആര്? മിൻ തബഈ അത്താബിഈൻ. താബിഈയല്ല, തബഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ് ആര്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, താബിഈങ്ങളിൽ നിന്ന് അദ്ദേഹം ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായിട്ടുള്ള താബിഈ പണ്ഡിതന്മാർ. കാരണം താബിഈങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹാബികളിൽ നിന്നും നേരിട്ട് ഇൽമു സ്വീകരിച്ച ആളുകളാണ് ആര്? താബിഈങ്ങൾ. അപ്പൊ സഹാബികളിൽ നിന്നും ഇൽമെടുത്ത താബിഈങ്ങൾ, ആ താബിഈങ്ങളിൽ നിന്നും ഇൽമെടുത്ത വളരെ പ്രഗത്ഭനായിട്ടുള്ള തബഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ് ആര്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കല, കാരണം അദ്ദേഹത്തിന്റെ മുഅത്തയെക്കുറിച്ച് പറയുമ്പോൾ, മുഅത്തയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഹദീസിന്റെ സനദിനെ കുറിച്ച് പറയുമ്പോൾ ഇമാം മാലിക്കിന്റെ സനദിനൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത ബുഖാരിക്കോ മുസ്ലിമിനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സുനനിന്റെ ആളുകൾക്കോ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഇടക്ക് വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുകയുള്ളൂ. ബുഖാരി ആകുമ്പോൾ അത് ദൂരം കൂടും, കുറച്ചുകൂടി ദൂരം കൂടും. അതേപോലെ തന്നെ മുസ്ലിം ഇങ്ങനെയുള്ള ബാക്കിയുള്ള സുനന്റെ ആളുകളൊക്കെ ആകുമ്പോൾ ദൂരം കൂടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആര് ജീവിക്കുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ അതിനെ കുറിച്ച് പറഞ്ഞത് ബൈനഹു വബൈന നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലാനി ഔ സലാസ്. ചിലപ്പോൾ ചില ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ ഇമാം മാലിക്കിന്റെയും റസൂലുള്ളാഹിന്റെ അടക്ക് രണ്ടാളുകളൊക്കെ വരുള്ളൂ. അതിന്റെ സനദ് എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ള ഒരു സവിശേഷതയാണ് എന്ത്? സനദ് എന്നുള്ളത്. അതൊരു എന്താണ് പറയാ, ഒരു ലോകാത്ഭുതം എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരു മഹാത്ഭുതമാണ് സനദ് എന്നുള്ളത്. ഭയങ്കര അത്ഭുതമാണ് ആ സനദിനെ കുറിച്ചുള്ള പഠനവും. എന്താണ് അത്? ഒരു ആവേശം നിറഞ്ഞ ഒരു പഠനമാണ്. അപ്പൊ ഇമാം മാലിക് ഒരു ഹദീസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഹദീസ് ധരിക്കുന്ന ഒരു താബിയിൽ നിന്നാണ്. താബി കഴിഞ്ഞാൽ പിന്നെ ആരുള്ളത്? പിന്നെ സഹാബികളാണ്, തീർന്നല്ലോ. പിന്നെ സഹാബികൾ നേരിട്ടത് കേൾക്കുന്നത് വളരെ കുറഞ്ഞൊരു ദൂരമാണ് ഇതിനിടയിൽ വരുന്നത്. അപ്പൊ ആ ഒരു പ്രത്യേകത മുഅത്തയിലുള്ള ഹദീസുകൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ മുഅത്തയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചില സവിശേഷതകളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഉലമാക്കൾ പറഞ്ഞു ഹുവ മുഅത്ത എന്നുള്ളത് വാഹിദുൻ മിൻ ദവാവീനിൽ ഇസ്ലാമിൽ അളീമ. ദവാവീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ രചിക്കപ്പെട്ട ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥശേഖരങ്ങൾ. അപ്പൊ അതിമഹത്തായിട്ടുള്ള ഇസ്ലാമിന്റെ ദവാവീനുകളിൽപ്പെട്ടിട്ടുള്ള ശേഖരങ്ങളിൽപ്പെട്ടിട്ടുള്ള ഹദീസ് ശേഖരങ്ങളിൽപ്പെട്ടിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു ശേഖരമാണ് ഏത്? ഈ അതിൽപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇമാം മാലിക്കിന്റെ മുഅത്ത എന്ന ഗ്രന്ഥം. അതേപോലെ തന്നെ വഖുത്തുബുഹുൽ ജലീല, ഇസ്ലാമിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഏത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുഅത്ത എന്ന ഗ്രന്ഥം. മാത്രമല്ല ഈ മുഅത്തക്കുള്ള വേറൊരു സവിശേഷത, മുഅത്ത രചിക്കപ്പെടുന്നത് ബുഖാരിക്ക് മുമ്പാണോ ശേഷമാണോ? ബുഖാരി രചിക്കപ്പെടുന്നതിന്റെ മുമ്പാണോ ശേഷമാണോ ഇമാം മാലിക്കിന്റെ മുഅത്ത രചിക്കപ്പെടുന്നത്? അതിന്റെ മുമ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ മുമ്പാണ്. ഇമാം ബുഖാരി ജനിക്കുന്നത് തന്നെ ഹിജറ വർഷം 194 അതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ടാര്? ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ബുഖാരി മുസ്ലിം നേരത്തെ പറഞ്ഞിട്ടുള്ള അസ്സിഹാഹു സിത്ത അല്ലെങ്കിൽ സുനനിന്റെ ഗ്രന്ഥങ്ങൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഏത്? അൽ മുഅത്ത എന്നുള്ള ഗ്രന്ഥം. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു അവ്വലു കിതാബി ഹദീസിൻ വസല ഇലൈന കാമിലൻ വ മുറത്തബൻ അല അബ്വാബിൽ ഇൽമി ഹുവ മുഅത്ത അൽ ഇമാം മാലിക്. നമുക്ക് ആദ്യമായിട്ട് സമ്പൂർണമായി ഒരു തർത്തീവോടുകൂടി വ്യവസ്ഥാപിതമായ രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒന്നാമത്തെ ഹദീസ് ഗ്രന്ഥാണേത്? അൽ മുഅത്ത. ആ പ്രത്യേകത മുഅത്തക്കുണ്ട്. അതൊന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഹദീസ് ക്രോഡീകരണത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അതിപ്പോ പറഞ്ഞാലൊന്നും തീരൂല. അത് അതിന് പല ഘട്ടങ്ങളുണ്ട്. ഹദീസിന്റെ ക്രോഡീകരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതന്നെ ഒരു ചർച്ചയാണ്. ഇസ്ലാമിന്റെ വിമർശകർ ഉന്നയിക്കുന്ന ഒന്നാണത്. അപ്പൊ നമ്മളെ ക്ലാസ് ഏതോ ഒരാള് എങ്ങനെയോ കേട്ടിട്ട് വേറെ ഏതോ ഒരു ഗ്രൂപ്പിൽ കേട്ടിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാള് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരാള് ഇമാം ബുഖാരിനെ കുറിച്ച് അല്ലെങ്കിൽ ഹദീസിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം ഒരാൾ ഉന്നയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരുപാട് കാലഘട്ടത്തിന് ശേഷമാണല്ലോ ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നത്, അതെങ്ങനെ അവലംബിക്കാൻ പറ്റും എന്നുള്ളത് ഒരാൾ ചോദിച്ചു. ആ സന്ദർഭത്തിലാണ് ഈ ക്ലാസ് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നത്. ഒന്നലെ ഒരാൾ വിളിച്ചതാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള സംശയങ്ങൾ ആളുകൾക്കിടയിൽ ചില ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമുക്ക് കൃത്യമായ മറുപടി പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഹദീസിന്റെ ക്രോഡീകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതിന്റെ ഘട്ടങ്ങൾ. അപ്പൊ അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് അത് പല ഘട്ടങ്ങളാക്കി ഉലമാക്കൾ തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മൂന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം, ആ ഒരു മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇമാം മാലിക്കിന്റെ മുഅത്ത രചിക്കപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഹദീസിന്റെ ക്രോഡീകരണം വ്യവസ്ഥാപിതമായ രീതിയിൽ നടക്കപ്പെടുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹം അത് ഇമാം സുഹരിയെ പോലുള്ള പണ്ഡിതന്മാരോട് അത് കൽപ്പിച്ചു. അങ്ങനെ അവരെ ഹദീസ് ക്രോഡീകരിച്ചു. അവർക്ക് ലഭിച്ചിട്ടുള്ള ഹദീസുകൾ സമാഹരിച്ചു. ആ ക്രോഡീകരണത്തിന് പല രീതികളുണ്ട്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ തന്നെ പല നാടുകളിലും ഇങ്ങനെ ഹദീസുകൾ ശേഖരണം നടന്നിട്ടുണ്ട്. അങ്ങനെ സുഹരി ക്രോഡീകരിച്ചു. അതിനുശേഷം ഒരു ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ ഒരു പകുതിയോടുകൂടിയിട്ട്, അതായത് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇമാം മാലിക്കിന്റെ മുവത്ത രചിക്കപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഒരു ഹദീസ് ഗ്രന്ഥം, അതായത് ഇമാം മാലിക്കിന്റെ മുവത്ത, അപ്പൊ ഇതിൽ വായിച്ചതുപോലെ എന്താണ്, അതൊരു മുറത്തബായിട്ട് കാമിലായിട്ട് ബാബുകളൊക്കെ കൊടുത്തിട്ട്, അതേപോലെ തന്നെ സനദിന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കനിഷ്ഠത ഉള്ള ആളായിരുന്നു. അതെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചെറിയ എന്തെങ്കിലും തകരാറുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹദീസിനെ ഒഴിവാക്കുന്ന ഇമാം ഷാഫി പറഞ്ഞതായിട്ട് കാണാം. ഈ ഇമാം ഷാഫി ഇമാം മാലിക്കും തമ്മിൽ എന്താ ബന്ധം? എന്താ ബന്ധം? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്താ ബന്ധം? ഇമാം മാലിക്കിന്റെ പ്രഗത്ഭരായിട്ടുള്ള ശിഷ്യന്മാരിൽ ഒരാളാണ് ആര്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മുവത്ത കാണാതെ പഠിച്ച ഒരാളാണ് ആര്? ഇമാം ഷാഫി. ഇമാം മാലിക്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഈ മുവത്ത, അപ്പൊ നമ്മൾ പറയുന്നത് മുവത്തയെ കുറിച്ചാണ്. ആ ഗ്രന്ഥം ഇമാം ഷാഫി ഹിഫ്ലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏതാണ്ട് 13-ാമത്തെ വയസ്സിൽ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ ചില്ലറക്കാരല്ല. ഇമാം ഷാഫി ഇമാം അബു ഹനീഫ അവർക്കൊക്കെ മുമ്പുള്ള ആളാണ്. ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സഹാബികളെ കണ്ടിട്ടുണ്ടോ അല്ലേ എന്നുള്ള ചർച്ച ഉണ്ട്. ആ ചർച്ചയൊക്കെ വളരെ വിശദമായിട്ടുള്ള ചർച്ചയാണ്. അദ്ദേഹം താബിയാണോ അതല്ല താബിയാണോ, അത് വിശദമായിട്ടുള്ള ഒരു ചർച്ച വേറുണ്ട്. അദ്ദേഹം സഹാബികളെ കണ്ടിട്ടുണ്ടോ അല്ലേ, അപ്പൊ ഇവർക്ക് മുമ്പിൽ വന്ന ആളാണ് ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അത് വേറൊരു വിഷയമാണ്. അപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനാണ് ആര്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഏതാണ്ട് പതിനാറ് കൊല്ലം ഇമാം മാലിക്കിന്റെ അടുത്ത് നിന്ന് എൽമ് നേരിട്ട് എൽമ് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ആര്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അവരൊന്നും ചില്ലറക്കാരല്ല എന്നർത്ഥം. അപ്പൊ നമ്മുടെ നാട്ടിലാണ് എന്താ മദ്ഹബിന്റെ ഇമാമുകൾ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം, അതൊക്കെ എന്തോ നമ്മൾ തിരുത്തേണ്ടതാണ്. അത് ഈ ഹിസ്ബിയത്ത് കൊണ്ടുണ്ടായ കുറെ ദൂഷ്യങ്ങളുണ്ട്. മദ്ഹബിന്റെ ഇമാമുകളെ ചീത്ത പറയാം. ഒരു സംഘടനാ നേതാവിന് കൊടുക്കുന്ന വില പോലും നമ്മുടെ നാട്ടില് കുറച്ചൊക്കെ വിവരമുണ്ട്. ഉൽപ്പത്തിഷ്ണുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ പോലും മദ്ഹബിന്റെ ഇമാമുകൾക്ക് കൊടുക്കുന്നില്ല. അവരെ ചീത്ത പറഞ്ഞെങ്കിലേ സെൽഫി ആവുള്ളൂ എന്നുള്ളതാണ് ചില ആൾക്കാരുടെ ധാരണ. അവർക്ക് പേച്ചോരാന്നുള്ളതാണ്. പിന്നെ തഖ്ലീദ്, അത് വേറൊരു വിഷയമാണ്. തഖ്ലീദ് പറ്റുമല്ലേ? ഏതെല്ലാം വിഷയങ്ങളിൽ തഖ്ലീദ് പറ്റും? തഖ്ലീദ് തീരെ പറ്റൂലേ? ആരാ പറഞ്ഞത് തീരെ പറ്റൂല? അതിന്റെ അളവ് ഏതെല്ലാം വിഷയങ്ങളിൽ എത്രത്തോളം ആർക്കൊക്കെ, അതൊക്കെ നമ്മൾ വേറെ പഠിക്കേണ്ട വിഷയമാണ്. വേറെ പഠിക്കേണ്ട കാര്യങ്ങൾ, തഖ്ലീദുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ. എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ബന്ധം ആരുണ്ട്? ഇമാം ഷാഫിയും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തമ്മിലുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഹദീസ് ക്രോഡീകരണ കാലഘട്ടം നടന്ന സന്ദർഭത്തിൽ ആണ് ആര് ഗ്രന്ഥം രചിക്കുന്നത്? ഇമാം മാലിക്കും മുവത്ത രചിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ബാബുകൾ കൊടുത്ത് കിതാബുകൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചില നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുറത്തമായ രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പൗരാണികമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥാണേത്? ഇമാം മാലിക്കിന്റെ അൽമുവത്ത. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇമാം മാലിക്കിന്റെ സവിശേഷതയും അങ്ങനെ തന്നെയാണ്. ഇമാം മാലിക്കിനെ കുറിച്ച് ഈ വിഷയത്തിൽ പറഞ്ഞത് അൽ ഇമാം മാലിക് അസ്ബഖു ഉലമായിൽ ഹദീസ് ഫി വളഇ മാ ഉരിഫ ബി ഫന്നിൽ ഹദീസ്. ഈ വിഷയത്തിൽ ഹദീസിന്റെ ഗ്രന്ഥരചനയിൽ, ഈ ഫന്നിൽ ഹദീസിന്റെ ഉലമാക്കളിൽ അസ്ബഖ്, അസ്ബഖാണ് ആര്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥാണ് പിന്നീട് വന്ന സുനനിന്റെ ആളുകളും സിഹാഹിന്റെ ആളുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്, ഇമാം മാലിക്കിന്റെ ഗ്രന്ഥം. ഇമാം മാലിക്കിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരുപാട് ഹദീസുകൾ ആരെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്? ഇമാം ബുഖാരി മുസ്ലിം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ചാ നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ സവിശേഷതകൾ ഇമാം മാലിക്കിന്റെ അൽ മുത്ത എന്ന ഗ്രന്ഥത്തിനുണ്ട്. ആ സവിശേഷത തന്നെ ആർക്കുണ്ട്? ഇമാം മാലിക്കിനുണ്ട്. ഈ ഗ്രന്ഥ രചിക്കാൻ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ഇമാം മാലിക് എന്തുകൊണ്ട് മുത്ത എന്ന് പറയുന്ന ഈ ഗ്രന്ഥം രചിച്ചു? അതിന് പറയപ്പെടുന്ന കാരണങ്ങളിൽ ഒന്ന്, എന്നാൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഗ്രന്ഥരചന നടന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അത് രചിച്ച ആ സന്ദർഭം നമ്മൾ പറഞ്ഞു. ആ ടൈം ഏതാണെന്നുള്ളത്, ആ സന്ദർഭം സാഹചര്യം നമ്മൾ പറഞ്ഞു. ആ ഘട്ടത്തിൽ പിന്നെ അബൂ ജഅഫറുൽ മൻസൂർ, ആരാണ് അബൂ ജഅഫറുൽ മൻസൂർ? ആരാണ് അബൂ ജഅഫറുൽ മൻസൂർ? അന്നത്തെ അബ്ബാസി ഖലീഫയാണ്. ആര്? അബൂ ജഅഫറുൽ മൻസൂർ. അതായത് ഹാറു റഷീദിന്റെ മുമ്പുള്ള ആളാണ്. ഹാറു റഷീദ് ആരാണ്? അബ്ബാസി ഖലീഫയാണ്. മുമ്പർക്ക് മുമ്പുള്ള ആളാണ് ആര്? അബൂ ജഅഫറുൽ മൻസൂർ. ഇതുകൊണ്ട് രണ്ടാമത്തെ ആളാണെന്ന് തോന്നുന്നു, അബ്ബാസി ഖലീഫ. യഥാർത്ഥത്തിൽ ഈ അബ്ബാസി ഖിലാഫത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്ഥാപകൻ കൂടിയാണ് ആരെന്നാണ് പറയപ്പെടുന്നത്? അബൂ ജഅഫറുൽ മൻസൂർ. അളെ പറ്റിയുള്ള വേറെ ഒരുപാട് ചരിത്രങ്ങൾ വരുന്നുണ്ട്, നമുക്ക് വേറെ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം ഹജ്ജിന് വന്നു. അങ്ങനെ അദ്ദേഹം ഹജ്ജിന് വന്ന സന്ദർഭത്തിൽ മദീനത്ത് പോയി ഇമാം മാലിക്കിനെ സന്ദർശിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, യാ മാലിക് ഇസ്നഅ ലിന്നാസി കിതാബൻ അഹ്മിലുഹും അലൈഹി ഫമാഹദുൻ അൽയൗമ അഅലമു മിൻക. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഒരു ഗ്രന്ഥം ഉണ്ടാക്കണം, നീ ഒരു ഗ്രന്ഥം രചിക്കണം. അതെന്തിനാണ്? അഹ്മിലുഹും അലൈഹി. അഹ്മിലുഹും അലൈഹി എന്ന് പറഞ്ഞാല് അത് വേറെ വിശാലമായിട്ടുള്ള ഒരു ചരിത്രം വേറെ വരുന്നുണ്ട്. നമ്മൾ തഖ്ലീദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത്. അഹ്മിലുഹും അലൈഹി, അത് ഇമാം മാലിക് അംഗീകരിച്ചില്ല. ഇത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നൊരു ഗ്രന്ഥം രചിക്കണം എന്ന് പറഞ്ഞു. അതെന്തിനാണ് അഹ്മിലുഹും അലൈഹി എന്നുള്ളത് പറഞ്ഞു. ഫമാഹദുൻ അല്യൗമ അഅലമു മിൻക, ഇന്ന് താങ്കളെക്കാൾ വിവരമുള്ള ഒരാളും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ആര്? ഈ അബ്ബാസി ഖലീഫ അബൂ ജഅഫർ മൻസൂർ ഇമാം മാലിക്കിനോട് പറഞ്ഞു. ഫസ്തജാബ ഇമാം മാലിക്കിനി തലബിഹി, ഇമാം മാലിക് അതിന് ഉത്തരം കൊടുത്തു. അദ്ദേഹം അൽ മുത്ത എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം രചിച്ചു. വലാകിന്നഹു റഫദ അൻ യുൽസിമ അന്നാസ ജമീഅൻ ബിഹി. അശയം അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇമാം മാലിക് അംഗീകരിച്ചു കൊടുത്തില്ല. അതായത് മൂപ്പര് പറഞ്ഞെന്തോ വെച്ചാല്, അബൂ ജഅഫർ പറഞ്ഞെന്തോ വെച്ചാല്, ഈ ആ ഗ്രന്ഥം അദ്ദേഹം രചിച്ചു, എന്നിട്ട് മുത്തൻ എന്താക്കണം? അതൊരു ദുസ്തൂറാക്കണം, എല്ലാ ആളുകളും അത് അംഗീകരിക്കണം. മതപരമായ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ മുത്ത മാത്രം, വേറെ ഒന്നും ആരും അംഗീകരിക്കരുത്. മുത്തന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, മതപരമായിട്ടുള്ള വിഷയങ്ങൾ, കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കപ്പെടണം. അതൊരു ദുസ്തൂർ, ജനങ്ങൾ അതിനെ നിർബന്ധിക്കണം. അത് ഞാൻ ഓരോ ഗവർണർമാരോട് ഞാനത് കൽപ്പിക്കും. ഇനി എന്താണ് നിങ്ങൾക്കുള്ള ഭരണഘടന ഏതാണ്? ഇമാം മാലിക്കിന്റെ അൽ മുത്തായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കണം വിധികൾ, കാര്യങ്ങൾ, അഹ്കാമുകളെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അത് ഇമാം മാലിക്ക് അംഗീകരിച്ചില്ല. അതിന് അദ്ദേഹം നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇതേ കാര്യം മറ്റൊരു സ്ഥലത്ത് ആരും ആവശ്യപ്പെടുന്നുണ്ട്? ഈ അബൂ ജഅഫർ മൻസൂറിന് ശേഷം അബ്ബാസി ഖിലാഫത്ത് ഏറ്റെടുത്ത, ഞാനീ പറഞ്ഞ സംഭവം ഇസ്തിദ്കാറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്ൻ അബ്ദുൽ ബറിന്റെ ഇസ്തിദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് അബൂ ജഅഫർ മൻസൂർ ഇമാം മാലിക്കിനോട് ഈ ഗ്രന്ഥം രചിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. അത് ആ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. ഇമാം മാലിക്ക് അത് അംഗീകരിച്ചില്ല. അദ്ദേഹം അതിനെ എതിർത്തു. അബൂ ജഅഫർ മൻസൂറിനോട് ഇമാം മാലിക്ക് പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മദ്ഹബിന്റെ ഇമാമുകൾ അവർ തഖലീദിനെ എതിർത്തിട്ടുണ്ട്, ഇജ്തിഹാദിന്റെ വാതിലുകൾ അവരടച്ചിട്ടില്ല. ഇമാം മാലിക്ക് കൊടുത്ത മറുപടി എന്താ? അത് വിശദമായിട്ട് താരിഖ് ബാഗ്ദാദ് അതേപോലെ തന്നെ ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. ഇമാം മാലിക്ക് കൊടുത്ത മറുപടി എന്താ വെച്ചാല്, നമുക്ക് മുമ്പ് ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, അവരുടെ കയ്യിലൊക്കെ ഹദീസുകളുണ്ട്, സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കാണാത്ത ഹദീസുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം, അപ്പൊ അതുകൊണ്ട് ഈ മുഖത്ത് മാത്രം അംഗീകരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നൊക്കെ രൂപത്തിലുള്ള മറുപടിയാണ് ആര് കൊടുക്കുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുക്കുന്ന മറുപടി. അദ്ദേഹം അത് അംഗീകരിച്ചില്ല എന്നർത്ഥം. കാരണം അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, നമുക്ക് കിട്ടാത്ത ഹദീസുകൾ അത് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാകാം. സ്വഹാബികൾ പല നാടുകളിലായിട്ടാണ് ജീവിക്കുന്നത്, അപ്പൊ അവരുടെ അടുത്തൊക്കെ ഹദീസ് ഉണ്ടാവും. അപ്പൊ തഖലീദിനെ എത്രത്തോളം അദ്ദേഹം എതിർത്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം അത് അംഗീകരിച്ചില്ല എന്നുള്ളതാ പറയുന്നത്. ഇതേപോലെ തന്നെ ഹാറൂർ റഷീദ്, ഹാറൂർ റഷീദുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇമാം മാലിക്കിന്റേത് കാണാം. അദ്ദേഹത്തിന്റെ മൂത്ത മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടല്ലോ. ആര്? ഹാറൂർ റഷീദ്. ഇമാം മാലിക്ക് അതിന് നല്ല ചുട്ട മറുപടി കൊടുത്തു. എൽമ എന്നുള്ളത് അങ്ങട്ട് പോയി പഠിപ്പിക്കേണ്ട പഠിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. എൽമ എവിടെയാണുള്ളത്? അങ്ങട്ട് വന്നിട്ട് പഠിക്കണം. അതുകൊണ്ട് മക്കൾക്ക് മൂത്ത പഠിപ്പിച്ചു കൊടുക്കണോ വേണമെങ്കിൽ ഇതാ റസൂലുള്ളാന്റെ പള്ളിന്റെ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് പഠിക്കട്ടെ. നല്ല മറുപടിയാണ് കൊടുത്തത്. കാരണം എൽമു എന്നുള്ളത് ഒരു വിലയുണ്ട്. അത് അധ്വാനിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ തൗഫീക്കുള്ളവർക്ക് കിട്ടുന്ന ഒന്നാണ് അത്. അതിന്റെ എൽമിന്റെ വില മനസ്സിലാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്ത ആളുകൾക്ക് എന്താ ഒരു മുത്ത്, വില കൂടിയൊരു മുത്ത്, ഒരു രത്നം. അതിന്റെ വില അറിയുന്ന ആളുകൾക്കാണല്ലോ അതിന്റെ മഹത്വം മനസ്സിലാകുന്നത്. ഒരു ചെറിയ കുട്ടിന്റെ കയ്യിൽ അത് കൊടുത്തിട്ട് എന്താ കാര്യം? നമ്മൾ ഡയമണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചില രത്നങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ, അതിന്റെ വിലയും നിലയും മനസ്സിലാകുന്ന ആളുകൾക്കേ അതറിയുള്ളൂ. അതല്ലാത്ത ആളുകൾക്ക് എന്ത് രത്നം, എന്ത് പവിഴ്യം, എന്ത് ഡയമണ്ട്? അപ്പൊ ഓരോന്നിനും അതിന്റേതായ കദറുണ്ട്. ഇമാം മാലിക്ക് പറഞ്ഞു മൂത്ത പഠിക്കണോ ഇങ്ങോട്ട് വരണം, എൽമു എന്നുള്ളത് ഇങ്ങോട്ട് വന്നിട്ട് പഠിക്കേണ്ടതാണ്. ഇനി നമ്മുടെ മൂക്കിന്റെ താ എൽമുണ്ടായാൽ പോലും പഠിക്കാൻ നമുക്കാർക്ക് സൗകര്യമില്ല എന്നുള്ളത് വേറൊരു വിഷയം, അത് വേറൊരു സംഗതി, അത് പോകട്ടെ. അപ്പൊ അത് മറ്റൊരു വിഷയം. അപ്പൊ ഈ മറുപടിയാണ് ആര് കൊടുത്തത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അബൂജാഫറിന് കൊടുത്തത്. ഇതേപോലെ തന്നെയാണ് ഹാറൂർ റഷീദ് എന്ത് പറഞ്ഞു അറിയോ? ഹാറൂർ റഷീദ് പറഞ്ഞു മുത്ത കാബയിൽ തൂക്കിയിടണമെന്ന് പറഞ്ഞു. മുത്ത കാബയിൽ തൂക്കിയിടാം, അത് പിന്നെ പല ഗ്രന്ഥങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. അതിലൊന്ന് കാണാം, ഇമാം മാലിക് തന്നെ പറഞ്ഞതായിട്ട് കാണാം. ഷാബർണി ഹാറൂർ റഷീദ് ഫി സലാസിൻ, മൂന്ന് വിഷയങ്ങളിൽ ഹാറൂർ റഷീദ് എന്നോട് കൂടിയാലോചന നടത്തി. ഹാറൂർ റഷീദ് അബൂജാഫർ മൻസൂർ എന്നൊക്കെ പറഞ്ഞത് ആ നാട് ഭരിക്കുന്ന ഖലീഫമാരാണ്. അവരോടാണ് ഈ മറുപടി കൊടുക്കുന്നത്, ഇൽമു ആണോ അങ്ങോട്ട് വന്നോ അല്ലേ വേണ്ട. അപ്പത് വേണ്ടവര് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. മൂന്ന് കാര്യങ്ങളിൽ ഹാറൂർ റഷീദ് ആയിട്ട്, ഹാറൂർ റഷീദ് ഷാവറണി. ഒന്നാമത്തെ വിഷയം യുഅല്ലിക്കൽ മുവത്ത ഫിൽ കഅബ വയഹ്മിലൻ നാസ് അലാ മാ ഫീഹി, മുവത്ത കഅബയിൽ തൂക്കിയിടണം, എന്നിട്ട് അതിലുള്ളതനുസരിച്ചിട്ട് ആളുകളൊക്കെ അമല ചെയ്യണം, ആളുകളുടെ കർമ്മശാസ്ത്ര വിഷയങ്ങളും അതല്ലാത്ത വിഷയങ്ങളൊക്കെ. ഇമാം മാലിക്കിന്റെ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ വെറും ഹദീസുകളല്ല ഉള്ളത്, വെറും ഹദീസുകൾ എഴുതി വെക്കല്ല അദ്ദേഹം ചെയ്തത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹദീസുകൾ ക്രോഡീകരിക്കുക മാത്രമല്ല ഇമാം മാലിക് ചെയ്തിട്ടുള്ളത്. ഇമാം മാലിക്കിന്റെ ഹദീസ് ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിലെ ഹദീസുകളുണ്ട്, പിന്നെ മൗക്കൂഫാത്തുകളുണ്ട്, പിന്നെ മഖ്തുആത്തുകളുണ്ട്, അതേപോലെ തന്നെ ആസാറുകളുണ്ട്, പിന്നെ ബലാഖാത്തുകൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ബലാഖാത്തുകൾ. അപ്പൊ ഇതൊക്കെ ബലാഖാത്തുകൾ എന്താണെന്നുള്ളത് സാങ്കേതികമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അപ്പൊ നമ്മളത് ഡിക്ഷണറിയെടുത്ത് വെച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളണം എന്നല്ല. നമ്മള് ഈ മതപരമായിട്ടുള്ള ഇൽമ് ഉസ്താദുമാരിൽ നിന്ന് ഷെയ്ഖുമാരിൽ നിന്ന് നേരിട്ട് കേൾക്കണം, അവരിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. ഇങ്ങനെ ഒരുപാട് സാങ്കേതിക ശബ്ദങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കോപ്പി പേസ്റ്റ് ആർക്കും പറ്റും. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് അത്. അദ്ദേഹത്തിന്റെ ഇത്തിഹാദാത്തുകൾ മൊത്തയിലുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ മദീനക്കാരുടെ അമലുകളെക്കുറിച്ച് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത്, ഇമാം മാലിക്കിന്റെ അൽ മുത്ത എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. അപ്പൊ ഹാറൂർ റഷീദ് എന്ത് പറഞ്ഞു? അത് കാബയില് തൂക്കിയിട്ടിട്ട് അതിനടിസ്ഥാനാക്കണം ജനങ്ങളെ. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ്, അതിലൊന്നാണത് നമ്മളെ വിഷയത്തിൽ ബന്ധപ്പെട്ടത്. അങ്ങനെ ഇമാം മാലിക് അതിന് കൊടുത്ത മറുപടി ആമിർ അൽ മുഅ്മിനീൻ അമ്മ തഅലീഖുൽ മുത്ത ഫിൽ കഅബ ഫൈൻ അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തലഫു ഫിൽ ഫുറൂഇ വതഫറഖു ഫിൽ ആഫാഖി വകുല്ലുൻ ഇൻദ നഫ്സിഹി മുസീബൻ. ഫുറൂഉകളിൽ അത്തരത്തിലുള്ള ചില വിഷയങ്ങളിൽ സഹാബികൾ പോലും ഭിന്നിച്ചിട്ടുണ്ട്. അവർ വ്യത്യസ്തമായ നാടുകളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഓർക്കൊക്കെ ഹദീസ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അവർക്ക് ആ ഹദീസ് അനുസരിച്ചിട്ട് അമലി ചെയ്യുന്ന ആളുകളായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, അതുകൊണ്ട് അതിന് സാധ്യമല്ല എന്നുള്ള മറുപടിയാണ് ആര്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആർക്ക് കൊടുത്തത്? ഹാറൂൺ റഷീദിന് കൊടുത്തത്, അബു ജാഫറിന്റെ കൊടുത്തതുപോലെ തന്നെ. അപ്പൊ അദ്ദേഹം ഈ ഹദീസ് ഗ്രന്ഥം രചിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് ഇതാണെന്നർത്ഥം. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഗ്രന്ഥത്തിന് ഈ പേര് വരാനുള്ള കാരണം എന്താണ്? ഇതിന് മുവത്ത. എന്തുകൊണ്ടാണ് മുവത്ത എന്ന പേരിൽ അറിയപ്പെട്ടത് ഇമാം മാലിക്കിന്റെ ഈ ഹദീസ് ഗ്രന്ഥം? അത് രണ്ടു മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ മുവത്തയാണ് മഷഹൂറായത്. ആ കാലഘട്ടത്തില് വേറെയും മുവത്തകൾ ഉണ്ടായിരുന്നു, പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖായിരിക്കാം മുവത്ത എന്ന പേര് കേട്ടാൽ അവിടെ എന്താ ഇമാം മാലിക്, വല്ലാത്തൊരു ഖബൂല് ഈ ഹദീസ് ഗ്രന്ഥത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഷാഫി നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ വാചകം വരുന്നുണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ, അതേപോലെ തന്നെ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ അതിനെ സംബന്ധിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മുത്തയെ സംബന്ധിച്ച് അവര് കബൂല് ജനങ്ങൾക്കിടയില്, അതെന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിലും പൌരാണിക കാലഘട്ടത്തിലും, കാരണം നമ്മൾ പറഞ്ഞ നേരത്തെ രണ്ടാം ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് പൗതിയോട് കൂടിയിട്ടാണ് മുത്ത രചിക്കപ്പെടുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെയും മുത്ത വളരെ മഷൂറാണ്, മാറോഫാണ്. ഈ കാലഘട്ടത്തിലും അതിനുശേഷമാണ് ബുഖാരി രചിക്കപ്പെട്ടത്, മുസ്ലിം രചിക്കപ്പെട്ടത്, മറ്റുള്ള സുന്നകൾ രചിക്കപ്പെട്ടത്. പക്ഷെ മുത്ത മുത്ത തന്നെയാണ്. അപ്പോ അതിന് നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ട്, നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ. മാത്രമല്ല ഇമാം ബുഖാരിയെ പോലുള്ള ആളുകൾ പറഞ്ഞു ഹദീസിന്റെ സനദിൽ ചില സംഗതികളുണ്ട്. അതിലൊരു സംഗതിയാണ് എന്ത്, പിന്നെ സിൽസിലത്തു ദഹബിയ എന്ന് പറയുന്ന ഒരു സനദുണ്ട്. സിൽസിലത്തു ദഹബിയ, ഗോൾഡൻ സീരീസ് അല്ലെങ്കിൽ ഗോൾഡൻ ചെയിൻ എന്നൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അസഹുൽ അസാനീദ് സനദുകളുണ്ടല്ലോ, അതെല്ലാം നേരത്തെ ഹദീസിന്റെ സഹീഹിന്റെ ദർജകൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സനദുകളും ഒരേപോലെയല്ല. അതിൽ സിൽസിലത്തു ദഹബിയ എന്ന് പറഞ്ഞിട്ടൊരു സനദുണ്ട്. എന്താ, സുവർണ കണ്ണികൾ, സുവർണ കണ്ണികൾ എന്നൊക്കെ പറയില്ല, സുവർണ ചെങ്ങലകൾ. സനദ് എന്നുള്ളത് ഒരു ചെങ്ങലുള്ള സനദ് മനസ്സിലായല്ലോ. ആ ഹദീസ് ഇന്നാളിൽ നിന്ന് ഇന്നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ആ പരമ്പര, പിന്നീട് ആ റിപ്പോർട്ടർ, അതിന്റെ അടക്കമുള്ള ആളുകൾ, ആ ആളുകളെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സനദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ റിജാലുകൾ, ആ ആളുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ സിൽസിലത്തു ദഹബിയ എന്നറിയപ്പെടുന്ന അതിന്റെ ഈ സുവർണ കണ്ണികളിൽ ഒന്ന് ഈ കണ്ണിയാണ്, ഇമാം മാലിക്കിന്റെ കണ്ണിയാണ്. അത് ഇമാം മാലിക്കിന്റെ ഈ ഹദീസിനുള്ളൊരു പ്രത്യേകത അതാണ്, ഹദീസ് ഗ്രന്ഥത്തിലുള്ള ഒരു പ്രത്യേകത അതാണ്. അത് ആര് പറഞ്ഞതാണ്? ഇമാം ബുഖാരി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഏത്, അസഹുൽ അസാനീദ്, സനദുകളിൽ ഏറ്റവും അസഹായിട്ടുള്ള ഒരു സനദിന്റെ രൂപമാണ് ഇത്. മൂന്നാളുകൾ, ഇമാം മാലിക്ക്, ഇമാം മാലിക്ക് നാഫിയിൽ നിന്ന്, നാഫി ആരിൽ നിന്ന, ഇമാം മാലിക്ക്, നാഫി, ഇബ്നു ഉമർ, ഈ മൂന്നാൾക്കാർ. ഈ ഹദീസിന്റെ ഇത് പോണുണ്ടെങ്കിൽ ഹദീസ് എന്നുള്ളത് വെറുതെ എഴുതിണ്ടാക്കണതല്ല. ഇമാം മാലിക്കിന് ആരത്തുനിന്ന് കിട്ടി? നാഫിയിൽ നിന്ന് കിട്ടി. നാഫിന് ആരത്തുനിന്ന് കിട്ടിയത്? ഇബ്നു ഉമറിൽ നിന്ന് കിട്ടി. അപ്പൊ ഇബ്നുമറും നാഫിയും തമ്മിൽ എന്താ ബന്ധം? ഇബ്നുമറിന്റെ കൂടെ ജീവിച്ച ഇബ്നുമറിന്റെ മൗലയാണ് ആര്? നാഫി. അതാണോ ഈ സനദ് എന്നുള്ളത്? സനദ് ഉമ്മത്തിൻ എന്നാണ് ഈ സനദ, ഈ ഉമ്മത്ത് അറിയപ്പെടുന്നത്. സനദ് ഉമ്മത്തിൻ, ഏത്, അല്ല, ഉമ്മത്തു സനദിൻ, നേരെ തിരിച്ചിട്ടോ, സനദ് ഉമ്മത്ത്, ഉമ്മത്തു സനദിൻ, സനദിന്റെ ഉമ്മത്ത്. അപ്പോ ഇതിപ്പോ ബുഖാരിനെ കുറിച്ച് വിമർശിക്കുന്ന ആളുകൾ ആദ്യം പഠിക്കേണ്ടത് സനദിനെ സംബന്ധിച്ചാണ്. അപ്പൊ ഇമാം മാലിക്കിന്റെ മുഖത്തിലുള്ള ഹദീസ് അത് വെറുതെ ഇമാം മാലിക്കിന് പറയല്ല. ഇമാം മാലിക്ക് ഒരു ഹദീസ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് കിട്ടിയെന്ന് പറയുമ്പോൾ ഇമാം മാലിക്കിന് കിട്ടുന്നത് ആരിൽ നിന്നാണ്? ഇമാം മാലിക്കിന് കിട്ടുന്നത് നാഫിയിൽ നിന്നാണ്. നാഫിന് കിട്ടുന്നത് ഇബ്നു ഉമറിൽ നിന്നാണ്. ഇബ്നു ഉമറിന്റെ മൗലയാണ് നാഫി. ഇബ്നു ഉമറിന് ആരിൽ നിന്ന് കിട്ടി? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. അപ്പൊ ഇത് സംഗതി, ഒരു അത്ഭുതമാണത് ഈ സനദ് എന്നുള്ളത്. അപ്പൊ ഈ രൂപത്തിലാണ്. അതേപോലെ തന്നെ ഷാഫി ഒരു ഹദീസ് പറയുമ്പോൾ ഷാഫിക്ക് ആരത്തുനിന്ന് കിട്ടിയത്? ഇമാം മാലിക്കിന്റെ അടുത്ത് നിന്ന്. ഇമാം മാലിക്കിന് കിട്ടിയത് ആരത്തുനിന്നായിരിക്കും? നാഫിയയിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ വേറൊരാളിൽ നിന്നായിരിക്കും, അതിന്റെ അപ്പുറത്ത് പിന്നെ ഉണ്ടാകുക ഒരു സഹാബി ആയിരിക്കും. സഹാബി കേട്ടത് നബിയിൽ നിന്ന്. അപ്പൊ ഈ സനദ്, അതായത് മാലിക്ക്, ഇമാം മാലിക്ക്, നാഫിഹ്, ഇബ്നു ഉമർ, അത് എതിൽ പെടുന്നൊരു പിന്നെ സിൽസിലത്തു ദഹബിയ, അത് ഇമാം ബുഖാരിനെ പറഞ്ഞിട്ടുണ്ടത്. ആ സ്വർണ കണ്ണികളിൽ പെടുന്ന, ആ സീരീസുകളിൽ പെടുന്ന ഒരു സനദാണത്. അപ്പൊ അത് ആ സന്ദർഭം വരുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹം ഈ ഗ്രന്ഥത്തിന് ആ പേര് രചിക്കാനുള്ള കാരണം പറയുന്നത് എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാരണം വത്വ എന്ന പദത്തിൽ നിന്നാണ് മുവത്ത ഉണ്ടായിരുന്നത്. വത്വ, വത്വ എന്ന പദത്തിന്റെ ഒരു അർത്ഥം മഹദ, സഹല എന്നൊക്കെയാണ്, ഹദ്ദബ എന്നൊക്കെയാണ്. അതിലൊരർത്ഥമാണ് സഹല, എളുപ്പമാക്കി കൊടുക്കുക. ഇമാം മാലിക്കിനോട് അബു മൻസൂർ പറഞ്ഞത് അത് ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ഗ്രന്ഥം രചിക്കണം. അങ്ങനെ ഇമാം മാലിക്ക് അതിന് ബാബുകൾ കൊടുത്തു, കിതാബുകൾ കൊടുത്തു, അതിൽ സ്വഹാബികളുടെ ആസാറുകൾ കൊണ്ടുവന്നു, എന്നിട്ടൊരു ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അതിന്റെ ഹുക്കും ഇന്നതാണെന്ന് പറഞ്ഞു, അതിൽ മദീനക്കാരുടെ അമൽ ഇന്നതാണെന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഇമാം മാലിക്കിന്റെ ഹദീസ് മുഅത്തയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഫിഖ് വിഷയങ്ങളാണ്, അതായത് അഹ്കാമുകളെ സംബന്ധിച്ച്, ഹലാല് ഹറാമുകളെ സംബന്ധിച്ചാണ് വരുന്നത്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ ഇമാം മാലിക്ക് എന്ത് ചെയ്തു, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, എളുപ്പമുള്ള രൂപത്തിൽ ഇമാം മാലിക്ക് ആ ഗ്രന്ഥം രചിച്ചു. ആർക്കും ഒരു തോലവിൽ ഇൽമിന് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പറ്റുന്ന രൂപത്തിൽ. ഇമാം അഹമ്മദ് തന്നെ പറയും, അല്ല ഇമാം മാലിക് റഹ്മദാൻ തന്നെ പറയുന്നുണ്ട് 40 കൊല്ലം കൊണ്ടാണ് അദ്ദേഹം മുഅത്ത രചിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ അത് വരുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാര് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അത് ഇഫ്ലാക്കിയിട്ടുണ്ട്, അവരത് സ്വീകരിച്ചു എന്നുള്ളത്. അപ്പൊ ഇമാം മാലിക് തന്നെ പറയണ്ട, ഞാനത് 40 കൊല്ലം കൊണ്ടാണ് ഞാൻ ആ ഗ്രന്ഥം രചിച്ചത്. ഇവര് കണ്ടില്ലേ, അത് ഏതാനും ദിവസങ്ങൾ കൊണ്ട്. അപ്പൊ അത്രത്തോളം മെനക്കെട്ട് ജനങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ അദ്ദേഹം അതിൽ കാര്യങ്ങൾ വിശദീകരിച്ചു, ഹദീസുകളെ വിശദീകരിച്ചു, ഹുക്കുമുകളെ വിശദീകരിച്ചു, നിയമങ്ങളെ വിശദീകരിച്ചു, ഫിഖ് വിശദീകരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഗ്രന്ഥത്തിന് എന്ത് പേര് കൊടുത്തത്, അൽ മുഅത്ത, വത്ത, സഹല എന്നുള്ള പേരെന്ന്. രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് ഹദ്ദബ എന്നുള്ള ഒരു അർത്ഥം തന്നെയുണ്ട്, വത്താക്കുണ്ട്. ഹദ്ദബ, ഹദ്ദബ എന്ന് പറഞ്ഞാല് തെറ്റുതിരുത്തി ശരിയാക്കുക. നേരത്തെ പറഞ്ഞെന്ത്, 40 കൊല്ലം. എന്തിനാ 40 കൊല്ലം? ഒരു ഹദീസ് പഠിക്കുക, അതിന്റെ സനദ് പഠിക്കുക, ഹദീസ് ശേഖരിക്കുക, അത് രേഖപ്പെടുത്തുക എന്നുള്ളതൊന്നും ചില്ലറ കാര്യമില്ല. അതൊക്കെ അള്ളാഹിന്റെ ഒരു തൗഫീഖാണ്. അതൊക്കെ നല്ല ഇൽമെന്ന് പറഞ്ഞാൽ അതാണ്, അതൊരു ഒരു ബഹറാണെന്ന് നമ്മൾ പറയുന്നത്, അതൊരു ബഹറാണ്. അദ്ദേഹം 40 കൊല്ലം എടുത്തു എന്നാണ്, 40 കൊല്ലം അതായത് വെട്ടി തിരുത്തി, ഹദീസുകൾ കൂട്ടിച്ചേർത്തു, ചിലത് ഒഴിവാക്കി, മസ്അലകൾ ഇങ്ങനെ അദ്ദേഹം അത് ശരിയാക്കി 40 കൊല്ലം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈബ്രറി ബുക്ക് സ്റ്റാളിൽ പോയിട്ട് മുഅത്ത വാങ്ങിയ ചിലപ്പോൾ ഒരേ ഇതാവൂല. അതെന്താണെന്ന് കരുതി അന്തം പറഞ്ഞു. നമ്മളെ വിഷയത്തിൽ അത് വരുന്നുണ്ട്, പല കോലത്തിലായിരിക്കും, ചിലതിൽ കുറെ ഹദീസ് ഉണ്ടാവും, ചിലതിൽ കുറച്ച് ഹദീസ് ഉണ്ടാവുള്ളൂ. എണ്ണ ഒന്ന് നോക്കിയിട്ട് വാങ്ങിയാൽ ആകപ്പാടോ സ്വാശ്രയോ, ഇതിപ്പോ എന്താ ഒറിജിനൽ അല്ലേ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് മുഅത്തനെ കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിൽ ലൈഫുകൾ ഉണ്ടാകുന്നതെന്നും ചില ആൾക്കാർ ചോദിക്കും. ഉത്തര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അടുത്തായതുകൊണ്ട് എന്തുകൊണ്ടാണ് അതിൽ ലൈഫുകൾ വരുന്നത് മുഅത്തയിൽ. അപ്പൊ അതൊക്കെ സമയത്തിനനുസരിച്ച് നമുക്ക് പറയാം. അപ്പൊ രണ്ടാമത് മുഅത്ത എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം എന്താ, ഹദ്ദബ. അദ്ദേഹം 40 കൊല്ലം കൊണ്ട് അത് ഗവേഷണം നടത്തി, മനനം ചെയ്ത്, എഴുതിച്ചേർത്ത്, കൂട്ടിച്ചേർത്ത്, വെട്ടൽ തിരുത്തലുകൾ നടത്തി, ഇങ്ങനെ വീണ്ടും വീണ്ടും പഠിച്ച് 40 വർഷം കൊണ്ടാണ് ഈ മുഅത്ത അദ്ദേഹം ലഭിക്കുന്നത്. ആ അർത്ഥത്തിലാണ് അതിന് എന്ത് പേര് കൊടുത്തത്, അൽ മുഅത്ത എന്ന പേര് കൊടുത്തത്. മൂന്നാമതായിട്ടൊരു കാരണം പറയുന്നത്, ഇമാം മാലിക് തന്നെ പറയുന്നുണ്ട് അറദ്തു കിതാബി ഹാദ അലാ സബഈന ഫഖീഹം മിൻ ഫുഖഹാഇൽ മദീന. ആ ഗ്രന്ഥം രചിച്ചതിന് ശേഷം മദീനയിലെ 70 ഫുഖഹാക്കൾക്ക് ഞാൻ ആ ഗ്രന്ഥം കാണിച്ചു കൊടുത്തു. 70 ഫുഖഹാക്കൾക്ക് ഏത് മുഅത്ത. അങ്ങനെ അത് കാണിച്ചു കൊടുത്തപ്പോ ഫകുല്ലുഹും വാത്ത അനി, വാത്ത എന്നുള്ള പദം വാഫക എന്നാണ് അതിന്റെ അർത്ഥം. വാത്ത, വാത്ത എന്നാണ് മുഅത്ത, അൽ മുഅത്ത. വാഫക അതായത് ഫകുല്ലുഹും വാത്ത അനി, അവരെല്ലാവരും എന്നോട് വാഫക്കനി, എന്നോട് യോജിച്ചു, അല്ലെങ്കിൽ അവര് അംഗീകരിച്ചു. ഫസമ്മൈതുഹു അൽ മുഅത്ത, അതുകൊണ്ട് ഞാൻ ആ ഗ്രന്ഥത്തിന് എന്ത് പേര് കൊടുത്തു, അൽ മുഅത്ത എന്ന് പേര് കൊടുത്തു. 70 ഫുഖഹാക്കൾക്ക് ഞാൻ ആ ഗ്രന്ഥം കാണിച്ചു കൊടുത്തു. അവരതിന് അംഗീകാരം നൽകി. അവരെല്ലാവരും അതിനോട് യോജിച്ചു. അപ്പൊ ഞാൻ ആ ഗ്രന്ഥത്തിന് എന്ത് പേര് വിളിച്ചു? അൽ മുത്ത എന്ന് പേര് വിളിച്ചു. ഇത് ഇമാം മാലിക് തന്നെ പറയാം. അപ്പൊ ഇതാണ് ആ ഗ്രന്ഥത്തിന് ആ പേര് കിട്ടാനുള്ള കാരണം. അപ്പോ ഇൻഷാല്ലാഹ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം മുത്തയെ സംബന്ധിച്ച്. അതിനുശേഷം അടുത്ത ഗ്രന്ഥങ്ങളിലേക്ക്, അതിന്റെ ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓരോന്നും പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഞാൻ അങ്ങനെ ഒരു അരമണിക്കൂർ ചട്ടപ്പാടാന്ന് പറഞ്ഞാൽ ഇതൊന്നും ആവില്ല. അപ്പൊ ഇത് വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, സംശയങ്ങൾ ഉള്ളത് ചോദിക്കുക. ഇത് മാത്സ് പോലെയാണ്. ഇതിനൊരു ഹരം വേണം, ഒരു ഇൻട്രസ്റ്റ് വേണം, ഒരു താല്പര്യമാണ്. ഹദീസിന്റെ പഠനം, സനദിന്റെ പഠനം എന്നുള്ളതൊക്കെ. അപ്പത് പഠിക്കുക തന്നെ വേണം. ഒക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതും കാണുന്നതും നമ്മൾ ക്ലാസ്സുകളിലൂടെ ഒക്കെ ധാരാളമായിട്ട് കേൾക്കുന്ന പദങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അപ്പൊ ബാക്കി അടുത്ത ആഴ്ച ഇൻഷാല്ലാ അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, ഹദീസുകൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് അമല് ചെയ്യുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത